ഏറ്റവും കുറവുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു എങ്കിലും ഒട്ടുമില്ല, രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരിയിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിലിടറുന്നു, നേരിനെ കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി ദോഷം വിട്ടകലെന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായിക നിമിത്തം അവനെ അനിഷ്ടം തോന്നുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ടു പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലായിയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവനെ രക്ഷവരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും, തന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ. ദ്വീപവാസികളോട് അവൻ പ്രതിക്രിയ ചെയ്യും, അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. എന്നാൽ സിയോനും യാക്കോവിൽ അതിക്രമം വിട്ടിതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നുവെന്ന് യഹോവ അള്ളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ട് വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതിയുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടോങ്ങടെ കൂട്ടവും മിദ്യാനിയിലെയും ഏഫയിലെയും ചിറ്റോട്ടോങ്ങളും നിന്നെ മൂടും. ഷേബയിൽ നിന്ന് അവരൊക്കെയും വരും, പൊന്നും കുന്തിരിക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും പറയ്ക്കുമോ. സംഖ്യാപുസ്തകം 21:4-9 വാക്യങ്ങൾ. പിന്നെ അവർ ഏതോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു, ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമരം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. പാറയ്ക്കുമോർ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായൊരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടൊന്ന് വരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടടുക്ക വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്നേ സൗഖ്യം പ്രാപിച്ചോൾവീൻ. ശബത്തിൽ സൗഖ്യം വരുത്തിച്ചോൾവീൻ, ശബത്തിൽ അരുതേ എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവനിത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൾ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഏതിനോട് സദൃശ്യം, ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു? ഒരു മനുഷ്യനെടുത്ത് തന്റെ തോട്ടത്തിലിട്ട കടുകുമണിയോട് അത് സദൃശ്യം. അത് വളർന്ന് വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. പിന്നെയും അവൻ, ദൈവരാജ്യത്തേതിനോട് ഉപമിക്കേണ്ടു? അത് പുളിച്ച മാവിനോട് തുല്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിനെ അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല. താനുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, വീട്ടുടയവൻ എഴുന്നേറ്റ് കഥ അടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരേണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകനെ മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അവനോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറയും. അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്തു തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്കു നിന്നും വടക്കു നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. മുമ്പന്മാരായിത്തീരുന്ന പിമ്പന്മാരുണ്ട്, പിമ്പന്മാരായിത്തീരുന്ന മുമ്പന്മാരുമുണ്ട്. ആ നാഴികയിൽ തന്നെ ചില പരീശന്മാരടുത്തു വന്നു, ഇവിടം വിട്ടുപോയിക്കൊള്ളുക, ഹേരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അവനവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരുശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവിതമല്ലോ എന്ന് പറവീൻ. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പരീക്ഷ പ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നു. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിലുണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു. പിന്നെ അവരോട്, നിങ്ങളിൽ ഒരുത്തന്റെ മകനോ കാളയോ ശബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവനെ ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്ത് ഇരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും. തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെ സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. കൂടെ പന്തിയിലിരുന്നവർ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ ചെയ്യാൻ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴുകഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടെന്ന് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ അഞ്ചേർ കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചു ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികയും പോയി എന്റെ വീട് നിറയേണ്ടതിനെ കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ,
നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തൃനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കുന്നു. സമസ്ത സ്വതന്ത്രത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി കർത്താവിന്റെ കൃപാവത്തിൻ്റെ നടത്തി വരുവാൻ നമ്മളിടയാക്കിയ ദൈവത്തെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടും ദൈവഭയത്തോടുകൂടി ഭക്തിയോടെ ശുശ്രൂഷയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ദൈവമുമ്പാകെ നമ്മൾ അർപ്പിക്കുന്ന ഈ ഗീതങ്ങളും പ്രാർത്ഥനകളും യാതനകളും ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യ ആകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കാം. ഈ ധന്യമാർന്ന പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനപ്പെട്ട നേതൃത്വം നൽകുന്ന തിരുമേനിമാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന ഇന്ന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാകുന്നത് ശ്രീ ഭദ്രാസുഭദ്ര മെത്രാപ്പൊലീത്ത എന്നയ ഡോക്ടർ യാക്കോബ് ബാർ അയർന്ന തിരുവനയുടെ സാന്നിധ്യമാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ സമയത്ത് അറിയിക്കുന്നു. അഫീന തിരുവനത്തിന്റെ തൃപ്പാദത്തിങ്കിൽ അഭിനയം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യങ്ങൾ മറയ്ക്കുന്ന വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ പി ഐസക്കച്ചൻ, ബി സി വർഗീസച്ചൻ, മറ്റ് ആരെങ്കിലും വൈദികർ ചന്ദമാസ് പള്ളിയുടെ അംഗണത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാ വൈദികരെയും, അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യ വൈദിക ശ്രേഷ്ഠയും ഉള്ള സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സന്തോഷ് പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാസ്തവത്തിൽ ഞാന് സന്തോഷ് പള്ളിയിലല്ല, ഞാൻ ഡാലസ് സെന്റ് മേരീസ് പള്ളികളിൽ ഇരുന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അവിടെ എത്ര ആളുകളുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എങ്കിൽ തന്നെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് പ്രിയപ്പെട്ട ഐസക്കച്ചന്റെ നേതൃത്വത്തിൽ സുവിശേഷ ഗീതങ്ങളിൽ നിന്നും സുവിശേഷ ഗീതം ആലപിക്കുന്നതായിരിക്കും. അതിന്റെ പാട്ടിന്റെ നമ്പറും മറ്റു കാര്യങ്ങളും അച്ഛനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും.
പാട്ടുപുസ്തകത്തിലെ 7-ാമത്തെ ഗീതം യേശു എൻ അടിസ്ഥാനം എന്നാരംഭിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശു എൻ അടിസ്ഥാനം
ശോകമെന്തേ തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ നമുക്കാരും സൃഷ്ടിയും കൈ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമി വാഴണമേ ഞങ്ങൾക്കാരുള്ള ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ജനിച്ചതുപോലെ അവരുടെ കടപ്പാപങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ കൃപ നിറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം ബാധിക്കുമോ ഞങ്ങളുടെ കർത്താവേ വിശുദ്ധമകളെ ഉപേക്ഷിക്കുവാനും നിന്റെ ദൈവത്വത്തോട് ഉറപ്പാകുവാനും ഞങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനും കരുണയും പാപമോചനവും ലഭിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ മശിഹ രാജാവേ നീ വെളിപ്പെടുന്ന മഹാവിജയ ദിവസത്തിൽ എല്ലാ തലമുറകളും പ്രവേശിക്കുകയും നീ കരുണ കണക്ക് ചോദിക്കുകയും പുരുഷന്മാരിൽ നിന്ന് നല്ലവർ വേർതിരിക്കപ്പെടുകയും എല്ലാവരും അവരവർക്ക് യോഗ്യമാകുന്ന സ്ഥലത്തേക്ക് പോവുകയും എരിയുന്ന അഗ്നിസമുദ്രം വളരുകയും ചെയ്യുമ്പോൾ നിന്റെ കരുണ ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണമേ കർത്താവേ കരുണ നിറഞ്ഞിരിക്കുന്ന നിന്റെ വലിയ വാദം ഞങ്ങൾക്ക് തുറന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ മുൻപ് നല്ലതാകുന്നു സ്നേഹം കൂടാതെ ഒരു നോമ്പ് നോക്കുന്നു എങ്കിൽ അവനെന്റെ പ്രയത്നത്തിന് യാതൊരു വിശേഷതയുമില്ല പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു സ്നേഹം അതിൽ അതിനെ കരയറ്റുന്നില്ലെങ്കിൽ അതിന്റെ ചിറകിനെ ബലഹീനമായി തീരുന്നു ഇങ്ങനെയുള്ളവനെ അത്തന്നവനെ കാണുവാൻ കഴിയുന്നില്ല ഫലത്തിന്റെ ഉടനായ കർത്താവേ എന്നിന്റെ കരുണയുടെ കരുണയാൽ ഇന്നേ ഒരു സംഭാവം കൂടാതെ ഇരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നീതി ഞങ്ങൾ പാലിക്കപ്പെടണമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെയുമായ കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാന്നരിതാവും എന്നേക്കും പോഴ്ത്തപ്പെട്ടതും സ്തുതിക്കപ്പെട്ടതുമാകുന്നു കർത്താവേ ഞങ്ങളുടെ ശരണം നിന്റെ മേൽ ഇരിക്കുന്ന പ്രകാരം നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ നീ വാഴ്ത്തപ്പെട്ടവനാണെന്നു നിന്റെ കൽപ്പനകളുടെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ നീ വാഴ്ത്തപ്പെട്ടവനാണെന്നു നിന്റെ കൃപയുണ്ട് നിന്റെ ന്യായ പ്രമാണത്തിന്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ നീ വാഴ്ത്തപ്പെട്ടവനാണെന്നു പരിശുദ്ധനായ കർത്താവേ സകല പ്രകാശങ്ങളാലും ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്നേക്കും നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ കർത്താവേ നിന്റെ കൈവേലയെ നീ ഉപേക്ഷിച്ചു കളയരുത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ എന്നേക്കു നിനക്ക് യോഗ്യമാകുന്നു മാത്രം നിനക്ക് യുക്തമാകുന്നു പോഷിച്ച് നിനക്ക് ന്യായമാകുന്നു ഇപ്പോഴല്ല ഇപ്പോഴും എന്നേക്കും തന്നെ ആമീൻ
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിയന്യ ഡോക്ടർ യാക്കോബാർ, ഐറോനിസ് മെത്രാപ്പൊലീത്ത, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വീണ്ടും ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നമ്മൾ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 10 വർഷമായി ഒരു മുടക്കവും കൂടാതെ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായ വിധത്തിൽ അനേക ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന വിധത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ തക്കവണ്ണം ദൈവം ഈ പ്രാർത്ഥന കൂട്ടായ്മ അനുഗ്രഹിക്കുന്നതിന് വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ നോമ്പിൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ നോമ്പ് നമസ്കാരങ്ങളും ഉപവാസങ്ങളും ഒക്കെ സ്വീകാര്യയോഗ്യമാകുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. പാതി നോമ്പ് ബുധനാഴ്ചയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായിട്ട് വിവിധ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലിയർപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ സാഹസികവും അതിന്റെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് നമ്മള്. പഴയ കാലത്തിൽ മോശ ശിശു സർപ്പത ഉയർത്തിക്കൊണ്ട് പാമ്പിന്റെ ദംശനമേറ്റ് മരണപ്പെട്ട ആളുകൾക്ക്, ശിക്ഷ മൂലം മരണപ്പെട്ട ആളുകൾക്ക് പുതുജീവൻ ലഭ്യമാക്കുവാൻ തക്കവണ്ണം ദൈവ നിയോഗ പ്രകാരം നിർവഹിച്ച ആ വലിയ സംഭവത്തെ ലോകത്തിന്റെ പാപ ദംശനത്തിൽ മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന സമസ്ത മാനവജാതിക്കും ക്രൂശിലേക്ക് നോക്കി പുതുജീവ പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ അനവരതമായ കൃതയുള്ള സാധ്യതയാണ് കുരിശ് അല്ലെങ്കിൽ മധ്യത്തിൽ നാട്ടപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ മധ്യത്തിൽ നാട്ടപ്പെടുന്ന ക്രിസ്തുവിന്റെ കുരിശ് എന്ന് ആ കുരിശിലേക്ക് നോക്കി ജീവൻ പ്രാപിപ്പാനുള്ള ഒരു സാധ്യത പരിശുദ്ധ സഭ ലോകത്തിന് ആ ഒരു അറിവ് നൽകപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു വലിയ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ ദിനങ്ങളില് പാതി നോമ്പ് ശ്രദ്ധയോടെ നമ്മൾ ആഘോഷിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും പാതി നോമ്പിന്റെ എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മളെ സ്വാധീനിക്കുന്ന എവൻജെലിയൻ ഭാഗങ്ങളൊക്കെ കൂടുതൽ വിശുദ്ധിയുടെ നഭോമണ്ഡലങ്ങളിലേക്ക് വിഹരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ എവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന അഭിയെന്ന ഐറേറെ തിരുവനത്തുകൊണ്ടാണ്. ഈ പ്രാർത്ഥനയിൽ പലപ്പോഴും ഇതിൽ സംബന്ധിക്കുന്ന വൈദികർ, അതല്ലെങ്കിൽ മറ്റ് ഗസ്റ്റ് വൈദികരൊക്കെ ഈ പ്രാർത്ഥനയിൽ നേതൃത്വം നൽകുന്നു എന്നുള്ളത് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും അനുഗ്രഹമാണ്. എങ്കിലും പിതാക്കന്മാരുടെ സാന്നിധ്യം പലപ്പോഴും നമുക്കൊരു തീർത്ഥം പോലെ ലഭിക്കുന്നു. അത് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ആത്മീയ ഊർജം പകരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അഭിയന്യ ഐറോണിയ തിരുമനസുകൊണ്ട് ഇവിടെ എഴുന്നള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പ്രാർത്ഥനയിൽ തിരുമേനയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന അനേകർക്ക് ഒരു ആത്മീയ മൽവരങ്ങൾക്ക് ഇടയാക്കി തീർക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ തിരുമേനയോട് അപേക്ഷിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി തിരുമേനി അതിൽ സംബന്ധിക്കുകയും ചെയ്തു. ഐറോണിയ തിരുമേനയെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് സെമിനാറിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എപ്പോഴും തിരുമേനയുടെ മുഖത്ത് നിന്ന് വിശപ്പോടെ ഒരു കുഞ്ഞ് ഒരമ്മയുടെ അടുത്ത് ഭക്ഷണം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അറിവില്ലാത്തവർക്ക് അറിവ് നേടി അല്ലെങ്കിൽ അറിവ് അന്വേഷിക്കാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു വലിയ അറിവിന്റെ കലവറയായിട്ട്, അത് ആത്മീയ തലത്തിൽ നിന്നാണെങ്കിലും ഭൗതികമായിട്ടുള്ള അറിവിലാണെങ്കിലും അത്രമാത്രം അറിവുള്ള ഒരു പിതാവായിട്ടാണ് പലപ്പോഴും ഞങ്ങൾക്ക് തിരുമേനിയ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഗുരുവിനെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പിതാവായിട്ടാണ് ഐറോണിയ തിരുമേനി ആണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ സഭയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ തലങ്ങളിൽ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ഒരു മെത്രാപ്പൊലീത്തയാണ് അഭിയന്യ ഐറോണിയ തിരുമേനി. അദ്ദേഹം നേരത്തെ മദ്രാസ് ഡയസിന്റെ മെത്രാപ്പൊലീത്തയായിരുന്നു. ഇന്ന് നമ്മുടെ സഭയിലെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായ കൊച്ചി മദ്രാസിന്റെ മെത്രാപ്പൊലീത്തയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എഡ് എം എഡ് ഒക്കെ കരസ്ഥമാക്കി. അതുപോലെ പി എച്ച് ഡി, എനിക്ക് തോന്നിപ്പം നമ്മൾ സാധാരണ പറയുന്ന പോലെ വസ്ത്രം മാറുന്ന പോലെ ആദ്യം തിരുവനന്തപുരത്ത് പി എച്ച് ഡി എടുക്കുന്നത്. ഈ അടുത്ത കാലത്തും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് വീണ്ടും ലഭിച്ചതായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയത്തക്കവണ്ണം ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ തിരുമേനി സാന്നിധ്യം ഉണ്ടായത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കൊന്ന് ഇതിനു മുമ്പും തിരുമേനി ഒരിക്കല് ഒരുപക്ഷെ ഞാൻ എന്റെ ശുശ്രൂഷ എടുക്കുന്നതിന് ചുമതല എടുക്കുന്നതിന് മുമ്പായിരിക്കാം തിരുമേനി ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി തിരുമേനിയുടെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടായത് ഒരുപാട് ഹൃദയത്തിൽ നിന്ന് ഉള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവരുടെയും പേരിൽ അഭിന തിരുമനസിനെ ഈ പ്രാർത്ഥനയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് ഇപ്പോൾ സുവിശേഷ ഗീതം, സുവിശേഷ ഗീതത്തിൽ നിന്ന് ഒരു ഗാനം കൂടെ പാടും. അതിനുശേഷം തിരുമനസുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. ശ്രീപ്പെട്ട ഐസക്കത്തിനെ പ്രത്യേകമായിട്ട് അനുഷ്ഠിക്കുന്നു.
പാഠപുസ്തകത്തിലെ 61-ാമത്തെ ഗീതം നമ്മൾ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും ശ്രദ്ധയപ്പെടുത്തുവാനുള്ള കാര്യം, ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ദയവായിട്ട് മ്യൂട്ടിൽ വെക്കണം, എങ്കിൽ മാത്രമേ അത് എല്ലാവർക്കും ഭംഗിയായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. 61-ാമത്തെ ഗീതം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമാകുപദേശം കേൾക്കുക നാം കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ സത്യദൈവത്തിൽ ഭക്തന്മാർ വചനം കാക്കയാൽ സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുന്നാൾ. ദൈവമുഖ പ്രസാദം നിത്യമവസാദം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകവും അവസാനിക്കും വായവുമില്ലാതാം ദൈവവാക്കു പ്രമാണിക്കും ഭക്തനോ നിത്യനാം. വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്ക നാം തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമുപദേശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ.
തിരുവചന ധ്യാനത്തിനായി അഭിയന്നിയ അയർന്ന തിരുമനെ നല്ല സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. തിരുമേനി കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ. ശരി, ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഈ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ വൈദികരെയും അതിൽ ഭാഗമാക്കാകുന്ന എല്ലാ വിശ്വാസികളെയും ബലഹീനനായ എന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനാ സംഗമം എല്ലാ ആഴ്ചയും പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട് എന്നത് വളരെ സന്തോഷകരമാണ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഇതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഇതിനു മുമ്പുള്ള അരവണയിൽ വെച്ച്. അപ്പോഴാണ് അതിൻ്റെ അർത്ഥവും പ്രയോജനവും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ ഇടയായിരുന്നത്. ഈ നാളുകൾ നമുക്ക് വളരെ വിശുദ്ധമാണല്ലോ. നോമ്പ് എന്നത് ദൈവം സൃഷ്ടിച്ച ഒന്നാണ്. അത് കൃത്രിമമായി മനുഷ്യൻ ഉണ്ടാക്കിയതല്ല. അങ്ങനെ പറയാൻ കാരണം, നോമ്പില്ലാതെ ജീവിതമില്ല. നോമ്പ് ദൈവത്വത്തിന്റെ ഭാഗം കൂടെയാണ്. ഈ റിനൗൺസ് ചെയ്യുക എന്ന തത്വം ദൈവത്വത്തിലുള്ളതാണ്. അതിനെ ഒരു വലിയ അനുഗ്രഹമായി ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നതുമാണ്. അതുമൂലം മനുഷ്യർ കൂടുതൽ മനുഷ്യത്വം പ്രാപിക്കുകയും അത് വളർന്ന് ദൈവികരായിത്തീരുകയും ചെയ്യുവാനുള്ള സാധ്യത തുറന്നു കിട്ടുന്നു. മനുഷ്യന് തനിയെ ഈ പദം പ്രാപിക്കുവാൻ എളുപ്പമല്ലാത്തത് കൊണ്ട് അവിടുന്ന് തുറന്നു തന്നിരിക്കുന്ന വലിയൊരു വാതിലാണ് നോമ്പ്. അന്നേയുമല്ല, ഇന്ന് ഈ വർഷത്തെ വലിയ നോമ്പിന്റെ മിഡിൽ ലെൻറ് ഡേ എന്ന മധ്യ ദിവസം ദേവാലയങ്ങളിൽ എല്ലാം കർത്താവിന്റെ കുരിശ് ഉയർത്തിയിരിക്കുന്നു. കർത്താവിന്റെ വാക്ക് ഉയർത്തി നാട്ടപ്പെടുക എന്ന മനുഷ്യപുത്രന്. ഇപ്പൊ കുരിശ് ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് മുകളോട്ട് ആ കുരിശിലേക്കാണ് പോവുക. ഉയർന്നിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് നോക്കിയെങ്കിലേ കാണാനൊക്കുകയുള്ളൂ. അപ്പൊ ഇനിയുള്ള നോമ്പിന്റെ നാളുകൾ ഈ കുരിശിലേക്ക് കണ്ണ് നട്ട് എല്ലാ ശ്രദ്ധയും ആ കുരിശിലാക്കി വെക്കണം എന്നാണല്ലോ സഭയുടെ പ്രതീക്ഷ. ഈ മിഡിൽ ഡേയിൽ കുരിശ് സ്ഥാപിച്ചതിന് കുറേ അർത്ഥങ്ങളുള്ളതായി നമുക്ക് അറിയാവുന്നതാണ്. ചരിത്രത്തിലും ലോകത്തിലും മനുഷ്യ ജീവിതത്തിന്റെ കേന്ദ്രത്തിലുമായി കർത്താവിന്റെ കുരിശ് ഉയർത്തി നാട്ടപ്പെട്ടിരിക്കുന്നു. ചരിത്രത്തിൽ അതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കർത്താവിന്റെ കുരിശാണ്. ലോകത്തിൽ അതിന്റെ കേന്ദ്രസ്ഥാനത്തും കുരിശ് തന്നെ. യേശു ക്രിസ്തുവിനെ കുരിശിച്ചത് ലോകത്തിന്റെ മധ്യഭാഗത്താണെന്നാണല്ലോ വിശ്വാസം. എന്നാൽ അതിനേക്കാൾ നമുക്ക് ചിന്തനീയമായിട്ടുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്താണ് ഈ കുരിശിന്റെ സ്ഥാനം. കുരിശ് വരയ്ക്കാതെയും കുരിശിനെ കുറിച്ച് ചിന്തിക്കാതെയും ഉള്ള ഒരു ദിവസത്തെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ നമുക്ക് ചിന്തിക്കാനാവില്ല. നാം പ്രാർത്ഥനയുടെ ഭാഗമായി നിർഭയരായി ജീവിക്കുവാൻ ദൈവകരുണ കിട്ടാൻ കുരിശ് വരയ്ക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കൊണ്ട്, മൂന്ന് വിരൽ തുമ്പുകൾ കൊണ്ട് നെറ്റിയിലും നെഞ്ചിലും തോളുകളിലുമായി വരയ്ക്കുന്നത് നമ്മുടെ ശരീരം കൊണ്ട് ശരീരത്തെ സ്പർശിക്കുകയാണ്. അത് ആശീർവദിക്കുകയാണ്. ശരീരത്തെ പൂർണ്ണമായി ആശീർവദിക്കുന്നതാണ് ഈ കുരിശ് വരയ്ക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ നെറ്റിയിൽ തൊടുന്നു, നെഞ്ചിൽ തൊടുന്നു, പക്ഷെ പറയുന്നത് കുരിശ് വരയ്ക്കുക എന്നാണ്. ശരീരത്തിൽ കുരിശ് വരയ്ക്കുകയാണ്. കുരിശ് വരച്ചാണ് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ കുരിശ് നമ്മുടെ മേൽ പതിയുന്നു എന്നുകൂടെയാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെ ഇനിയും നമ്മുടെ കണ്ണ് ശ്രദ്ധ ഇതെല്ലാം ഉയർത്തി നാട്ടപ്പെട്ടിരിക്കുന്ന കുരിശിലേക്ക്, അതായത് യേശുക്രിസ്തുവിലേക്ക് തന്നെ ആയിരിക്കണം എന്നതാണ് ഈ കുരിശ് ഉയർത്തി ദേവാലയങ്ങളിൽ നാട്ടിയിരിക്കുന്നതിന്റെ പ്രധാനമായ സൂചനയും അർത്ഥവും. എന്നാൽ നോമ്പ് എന്നത് അതിന്റെ ഒരു ഭാഗമാണ് ഈ ത്യാഗം. കുരിശെപ്പോഴും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സജീവമായ പ്രതീകം ആണല്ലോ. ത്യാഗത്തിലൂടെയാണ് യേശു ക്രിസ്തു നമുക്ക് ജീവൻ തന്നത്, നമ്മെ രക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ പരമത്യാഗം, ആത്മസമർപ്പണം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ തുറന്നു തന്ന വലിയൊരു വാതിലാണ് ഈ കുരിശ് മൂലം നമുക്ക് സിദ്ധിച്ചിരിക്കുന്നത്. അതിനെ നോക്കിക്കൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി ത്യാഗപൂർവം ഇതെല്ലാം നേടിത്തന്ന കർത്താവിനെ ഓർത്ത് നന്ദി പറയുന്നു. നമ്മുടെ പ്രാർത്ഥന ചൊല്ലി ഇപ്പൊ നിങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു, അച്ഛന്മാർ പ്രാർത്ഥന നടത്തി. പ്രാർത്ഥന നമ്മൾ വെറുതെ പറയുകയല്ലല്ലോ, അത് കർത്താവ് കേൾക്കുകയാണ്. നമ്മളുടെ ഗാനമാകട്ടെ പ്രാർത്ഥനയാകട്ടെ കർത്താവ് കേൾക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ശബ്ദമുണ്ടാക്കുന്നത്. ആ ശബ്ദം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മളായിരിക്കുന്ന സ്ഥലം ശുദ്ധീകരിക്കപ്പെടുന്നു. ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. അതൊരു പ്രധാന കാര്യമാണ്, ഹൃദ്യമാണ്. ഞാൻ ചൊല്ലിയ പ്രാർത്ഥന കർത്താവ് കേട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത്. നമ്മൾ വെറുതെ ഇങ്ങനെ വായിക്കുകയല്ല, പുസ്തകം നോക്കി വായിച്ചാൽ പ്രാർത്ഥന ആവുകയില്ല. അത് കർത്താവ് കേൾക്കുന്നു, ദൈവം കേൾക്കുന്നു ഞാൻ പറയുന്നത്, അത് സത്യമാണ്. അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ പ്രാർത്ഥന ആവുകയില്ല തന്നെ. അതുകൊണ്ട് ഈ നോമ്പിലെ നാളുകളിൽ പുരുഷനെ നോക്കിക്കൊണ്ട് ഒന്ന് അത് കർത്താവിന്റെ പരമയാഗം എന്ന യാഗത്തെ നമ്മളിലേക്ക് പതിക്കുന്നു. രണ്ടാമത് നോമ്പിനെ കുറിച്ചുള്ള പൗരസ്ത്യ സഭയുടെ വീക്ഷണം എല്ലാം നമ്മുടെ പ്രാർത്ഥനകൾ അല്പം മുമ്പ് ചൊല്ലിയ പ്രാർത്ഥനയിലൊക്കെ അടങ്ങുന്നതാണ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത്, എന്തിനാണ് മനുഷ്യൻ നോമ്പ് നോക്കുന്നതും, നോമ്പുണ്ടായിരിക്കണമെന്ന് ദൈവകൽപ്പനയാണ് നോമ്പ്. കാരണം മാനുഷികമായ ഭാഷയിൽ പറഞ്ഞ ദൈവം നോമ്പ് നോക്കുന്നയാളാണ്. അവിടുന്നാണ് റെനൻസിയേഷന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അവിടുന്ന് വേണ്ടെന്ന് വെക്കുന്നതാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് ജീവിക്കാൻ സ്ഥലം തന്നത്. എല്ലാം അവിടുത്തെ ഈ വർജനത്തിന്റെ റെനൻസിയേഷന്റെ നല്ല ഫലങ്ങളാണ്. അങ്ങനെ അവിടുന്ന് അനുഷ്ഠിച്ചതുണ്ടോ, അത് നമുക്കൊരു അനുഗ്രഹമായി തന്നിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു അനുഷ്ഠാനം പോലെ വർഷം തോറും ഇങ്ങനെ കുറെ നേരം ഭക്ഷണം വേടിക്കുകയും അല്ലെങ്കിൽ സാധുക്കളെ സഹായിക്കുകയും 40 പ്രാവശ്യം മുമ്പിടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം എന്താണെന്ന് നമ്മൾ അറിയണം. ആ പ്രയോജനത്തെ കുറിച്ചാണ് അല്പം മുമ്പ് ഐസായ 58:59-60 ബിഗിനിങ് ഒക്കെ വായിച്ചത് ഞാൻ കേട്ടു. അതിൽ ഏശയ്യാ പ്രവചനം 51 അധ്യായത്തിന്റെ 2 വാക്യം വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു ഒരു ആശയം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അതിർത്യങ്ങൾ അത്രേ, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തിൽ, നിങ്ങളുടെ ദൈവം എന്റെ ദൈവം, എന്റെ കർത്താവ് എന്ന് പറയുന്നത് അവിടെ പൊസസീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റി ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി അവിടെ ഉണ്ട്. നിങ്ങളുടെ അകൃത്യങ്ങൾ തന്നെ, ഈവ് ഇൻ അസ് സെപ്പറേറ്റ് അസ് ഫ്രം അവർ ഗാഡ്, നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിപ്പിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളാണ്. ഇതിനെ മരണമെന്നാണല്ലോ വിളിക്കുന്നത്. അനുസരണക്കേട് കാണിക്കുന്ന ആളിനോട് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ ആ മരണം തന്നെയാണ് ഈ പറയുന്നത്. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് മനുഷ്യന്റെ തിന്മയും അകൃത്യങ്ങളും, അതിന്റെ ഫലമോ മരണം. ആ ഭിന്നിപ്പിച്ചിരിക്കുന്നതിനെ പ്രതിവിധി കാണുന്നതിനാണ് നോമ്പ്. അതായത് നിങ്ങൾ 2 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമാണ്. മനുഷ്യരായ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ഏറെ നാട്യങ്ങളും തിന്മകളും പൊതിഞ്ഞു വെച്ച് ജീവിക്കുന്നവരാണ് മനുഷ്യരിൽ അധികവും. അവരും ഒക്കെ തീർത്ഥാടനം നടത്തും, അവരും പ്രാർത്ഥന നടത്തും, വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന പറയുകയൊക്കെ ചെയ്യും. പക്ഷേ തിന്മ ഇതിനകത്തുണ്ട്, മനുഷ്യനിലുണ്ട്. അതിനെക്കുറിച്ചാണ് നോമ്പ് പറയുന്നത്. ആഹാരം വെടിയുന്നതോടൊപ്പം എല്ലാതരമായ വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും ബന്ധങ്ങളിലെയും ഉള്ള തിന്മകൾ മാറിപ്പോകണം എന്നാലേ നോമ്പാകുകയുള്ളൂ എന്നും, സ്വർഗത്തിലേക്ക് കയറാനുള്ള ചിറക് നൽകുന്നത് നോമ്പാണെന്നൊക്കെ ഉള്ള കാവ്യഭാഷയിൽ പറയുന്നതിന്റെ സൂചനയെല്ലാം ഇത് തന്നെയാണ്. അതോടൊപ്പം ഇന്ന് വായിച്ച 34 സങ്കീർത്തനത്തിലെ 14 വാക്യം വളരെ നേരെ പറയുന്നതാണ്, സ്പഷ്ടമാണ്. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, ഇതാണ് നോമ്പിന്റെ ആത്മാവ്. നോമ്പ് നൽകുന്ന സന്ദേശം അതാണ്. അല്ല, നമ്മൾ കുറെ നേരം പട്ടിണിയിരിക്കുകയോ ആരെങ്കിലും സഹായിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല, ദൈവത്തോടും മനുഷ്യരോടും ഉള്ള ബന്ധം, പ്രകൃതിയോടുള്ള ബന്ധം, മറ്റ് നമ്മുടെ സഹജീവികളോടുള്ള ബന്ധം, ഇതെല്ലാം സംശുദ്ധമാകാതെ, നമ്മുടെ ജീവിതം സംശുദ്ധമാകാതെ നോമ്പ് വിലയുള്ളതായിരിക്കുകയില്ല, അത് സ്വീകരിക്കപ്പെടണമെന്നില്ല. അത് വളരെ വേദനയോടെ തന്നെ ഓർക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ നോമ്പ് നോക്കി നീ നോക്കാതിരിക്കുന്നത് എന്താ എന്താ ശ്രീയാത്രവചനത്തിൽ നിന്ന് വായിച്ചത് കേട്ട ഓർമ്മ കാണുമല്ലോ. ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത് എന്ന 58:3 വാക്യത്തിൽ ചോദിക്കുന്നു. അത് മനുഷ്യൻ ചോദിക്കുന്നത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് നീ ഞങ്ങളെ കഴിവിട്ടോ എന്ന്. അപ്പൊ അതിന്റെ എല്ലാം പിന്നിൽ തിന്മയുണ്ട്. തിന്മയെ കുറിച്ചാണ് സഹോദരനെ സഹോദരൻ കൊന്നു കായീന്റെ കഥ. കായീൻ സഹോദരനെ വെട്ടിക്കൊന്നു. അവിടെ ദൈവം പറയുന്നത് തിന്മ വാതിക്കൽ നിൽക്കുന്നുണ്ട്, നീ എന്ത് ചെയ്താലും അത് സ്വീകരിക്കപ്പെടുന്നവന്നില്ല. തിന്മയുള്ളത് കൊണ്ട് നമ്മൾ എത്ര തീർത്ഥാടനം നടത്തിയാലും എത്ര പാട്ടുപാടിയാലും ഒന്നും ആ തിന്മ നീങ്ങിപ്പോകാതെ അതൊന്നും ഫലപ്രദമായ ഫ്രൂട്ട്ഫുൾ ആകുകയില്ല എന്ന് ഞാൻ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും അറിയേണ്ടതാണ്. ഞങ്ങൾ നോമ്പ് നോക്കിയിട്ട് നീ എന്താണ് ശ്രദ്ധിക്കാത്തത് എന്ന് പരാതി പറയുന്ന മനുഷ്യരുടെ എണ്ണം കുറവല്ലോ. അപ്പൊ അതിനെ മറുപടി 58-ാം വാക്യം മുഴുവനുണ്ട്. ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ടാണോ നിങ്ങൾ നോമ്പ് നോക്കുന്നത്? അത് നിഷ്പ്രയോജനം എന്ന് പറയുന്ന യഹോവയുടെ വാക്ക് ഇന്നും നാളെയും എന്നും അത് സംഗതമായിരിക്കും, റിലവന്റ് ആണ്. പ്രവചന വാക്യങ്ങൾ ഇന്നും അത് പ്രസക്തമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഒരാൾ നോമ്പ് നോക്കുന്നത് നിമിത്തം ആ ആളിന്റെ അകവും പുറവും സംശുദ്ധമാകുന്നത് വഴി ഒരു സമൂഹത്തിനാണ് പ്രയോജനം കിട്ടുക. നോമ്പിന്റെ ഫലം നോമ്പ് അനുഷ്ഠിക്കുന്ന വ്യക്തിയിൽ ഒതുങ്ങുന്നില്ല. നന്മ എപ്പോഴും പരിമളം പോലെ പ്രസരിക്കുന്നതാണ്. അത് 4 ഭാഗത്തേക്കും അത് പടരും. അതിന്റെ ഗുണഭോക്താക്കൾ എല്ലാവരും കൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ നോമ്പ് നമ്മയെ, നമ്മുടെ കുടുംബങ്ങളെയും, വ്യക്തികളായ നമ്മളെ തന്നെയും, സഭയെയും ഒക്കെ ശുദ്ധീകരിക്കാനും നവീകരിക്കാനും അതോടൊപ്പം ദൈവകൃപ ലഭിക്കുവാനും ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായിരിക്കും. പാത്രം നമ്മൾ പറയുന്ന പോലെ പാത്രം തുറന്നു വെച്ചാൽ അതിൽ വീഴും, കമത്തി വെച്ചാൽ വെള്ളം വീഴുകയില്ല. ഓരോരുത്തരെ ശൗലിനെ തെരഞ്ഞെടുത്ത് അത്ഭുതകരമായി അവനെ പിടിച്ചെടുത്ത് ദൈവം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണിവൻ. അവരെ വേറെ ഒരു ഇമേജും പറഞ്ഞില്ല, ഒരു പാത്രത്തിൽ ദൈവകൃപ നിറഞ്ഞ് ശൗലാകുന്ന പൗലോസാകുന്ന ആ പാത്രത്തിന്റെ വെസൽ എന്ന് ചോദിച്ചൻ വെസ്തൽ എന്നാണ് വിളിക്കുന്നത്. അതിൽ മേഴ്സി ഓഫ് ഗോഡ്, ഗ്രേസ് ഓഫ് ഗോഡ് വന്ന് നിറഞ്ഞിട്ട് നാലാം ഭാഗത്തേക്ക് ഒഴുകിയതാണ് വിശുദ്ധ പൗലോസിന്റെ ജീവിതം. അപ്പൊ അദ്ദേഹം ദൈവവലിയെ സ്വീകരിക്കുകയും വിനയപ്പെടുകയും കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് വലിയ നന്മയുണ്ട്. ഈ പാഠമാണ് ഇന്ന് മോഡേൺ എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ കാലത്ത് അറിയേണ്ടത്. ഒരാളിലുള്ള നന്മ ചുറ്റുപാടും പ്രസരിക്കും. നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയാം നമ്മുടെ ആദരം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നോമ്പ് നോക്കുമ്പോൾ ഒരുമാതിരി വാടിയ മുഖം കാട്ടരുത് എന്ന് പറയുന്ന വേദ ബൈബിൾ ഭാഷ അതുകൊണ്ടാണ്. അയ്യോ ഞാൻ നോമ്പ് നോക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷാദമുഖരായിരിക്കില്ല, വളരെ സന്തോഷമായിട്ടാണ് നോമ്പ് നോക്കുന്നത്. അതിലൊരു ഭാഗ്യമാണ് നോമ്പ് നോക്കാൻ നോക്കുന്നത്, ഭാഗ്യമാണ്. എനിക്ക് നോമ്പ് നോക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന ദുഃഖകരമായൊരു കാര്യമായിട്ട് നമുക്ക് പലർക്കും ബോധ്യമായിട്ടില്ലായിരിക്കാം. എങ്കിലും ഈ നാളുകൾ ആത്മശുദ്ധീകരണത്തിന്റെ നാളുകളാണ്. നമ്മൾ കുറെ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, പ്രത്യേകിച്ച് വലിയ നോമ്പിലും അതിന്റെ സമാപന ഭാഗത്തൊക്കെ ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട്. ഈ അനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശമല്ല, ബോഡി എക്സസൈസ് ചെയ്യുന്നു, സ്പിരിച്വൽ എക്സസൈസ് നേടുന്നു. അതുകൊണ്ടുള്ള ഫലം എന്താണെന്ന് ചിന്തിച്ചു. ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് നമുക്ക് ഹെൽത്ത് ഉണ്ടാകുന്നു, രോഗം കുറയുന്നു. സ്പിരിച്വൽ എക്സസൈസ് കൊണ്ട് നമ്മുടെ സ്പിരിച്വൽ വെൽഫെയർ വളരുന്നു. സ്പിരിച്വൽ കണ്ടീഷൻ എന്താണെന്ന് ഓരോരുത്തരും വിലയിരുത്തട്ടെ. നോമ്പിലെ ഒരു പ്രധാന സെൽഫ് എക്സാമിനേഷന്റെ ഭാഗമാണ് വാട്ട് ഈസ് മൈ സ്പിരിച്വൽ കണ്ടീഷൻ നാവ് എന്ന് ചിന്തിക്കാൻ. അടുത്തിരിക്കുന്ന ആളിന്റെ അതല്ല, അവൻ അങ്ങനെയാണ് ഇവൾ ഇങ്ങനെയാണെന്ന് പറയുന്നതല്ല, വാട്ട് ഈസ് മൈ സ്പിരിച്വൽ കണ്ടീഷൻ നാവ്. ശുദ്ധീകരണമില്ലാതെ അസൂയ കൊണ്ടും തിന്മ കൊണ്ടും പരദൂഷണം കൊണ്ടും അസൂയ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷൻ വളരെ മോശമായിരിക്കും. അതല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രകാരം. എന്താണ് ദൈവം പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ സഹജീവികളെ സ്നേഹിക്കണം. ഇത് സാധ്യമായ ഒരു കാര്യമാണെന്ന് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നു. അത് സാധ്യമാകും എന്ന് തെളിയിക്കുന്നതാണ് നോമ്പ്. തന്നെയല്ല, പ്രേ വിതൗട്ട് സീസിങ്, നിർത്താതെ പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറയുന്നത് സാധ്യമാണെന്ന് ഈ നോമ്പ് പറഞ്ഞു തരുന്നു. നമ്മൾ വഴി നടന്നു പോകുമ്പോൾ, ജോലി ചെയ്യുമ്പോഴൊക്കെ ദൈവമേ കരുണയേണമേ എന്ന മനസ്സുകൊണ്ട്, അത് ചുണ്ടുകൊണ്ടല്ല, മനസ്സിൽ അറിയാതെ വരുന്ന പ്രാർത്ഥനയാണ് ഹാവ് മേഴ്സി ഓൺ മീ എന്നത്. നോമ്പിൽ ഈ പ്രാർത്ഥന നമുക്ക് പഠിക്കാം. ദൈവമേ കരുണ ചെയ്യണമേ, എല്ലാവരോടും കരുണ ചെയ്യണമേ എന്ന്. പ്രത്യേകിച്ച് സമൂഹങ്ങളും രാജ്യങ്ങളും സഭയും സഭകളും വളരെ പ്രയാസമുള്ള അന്തരീക്ഷത്തെ നേരിടുന്ന കാലമാണല്ലോ മലങ്കര സഭ ഉൾപ്പെടെ. ഇവിടെ നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ട്, സമാധാനവും സൗഹാർദ്ദവും നിലനിൽക്കും. റിക്കൺസിലിയേഷൻ എന്നത് ഒരു ശുശ്രൂഷയാണ് നമുക്ക്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ശുരുക്കുവാനോ ശുശ്രൂഷ നോമ്പ് തുടങ്ങുമ്പോഴും അവസാനങ്ങളൊക്കെ നടത്തണമെന്നാണ്. അതിന്റെ അർത്ഥം ദൈവവും മനുഷ്യനും തമ്മിൽ അനുരഞ്ജനപ്പെടുന്നു, മനുഷ്യരും മനുഷ്യരും തമ്മിൽ അനുരഞ്ജനപ്പെടുന്നു, പ്രകൃതിയുമായി അനുരഞ്ജനപ്പെടുന്നു. ഏറ്റവും പ്രധാനമായത് മനുഷ്യനും ദൈവവും തമ്മിൽ റെക്കൺസൈൽ ചെയ്തെങ്കിലേ ബാക്കി ബന്ധങ്ങളൊക്കെ ശരിയാകുകയുള്ളൂ. അതാണ് ഐസായ 59 നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് രണ്ടാമത്തെ വാക്യം. നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മളോട് വഴക്ക് കൂടുന്നില്ല, നമ്മൾ ദൈവത്തോട് വഴക്ക് കൂടുകയാണ്. നമ്മൾ പ്രസ്റ്റീജ് നോക്കും, ദൈവം ഒരിക്കലും പ്രസ്റ്റീജിൽ നോക്കുന്നയാളല്ല. വി സ്റ്റാൻഡ് ഓൺ പ്രസ്റ്റീജ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രസ്റ്റീജിനെ ആരും തൊടാൻ സമ്മതിക്കുകയല്ല. ബട്ട് ഗോഡ് നെവർ സ്റ്റാൻഡ്സ് ഓൺ പ്രസ്റ്റീജ്. അദ്ദേഹം എത്രയോ മഹാമനസ്കനാണ്, സ്നേഹവാനല്ലേ നമ്മളെ എങ്ങനെ ജീവിക്കാൻ അനുവദിക്കുമോ? ദൈവം സ്നേഹം മാത്രമാകിയാൽ അതിനെ നമ്മൾ മുടിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ആകൃത്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ദൈവത്തെ വേദനിപ്പിച്ചതിനെ കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ കരയാനാണ് കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കരയുക. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ ഭാഗമാണ്, ഈ വയറിംഗ് എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ് മക്കളെ കുറിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് കേവലം മതബോധം നടിക്കുന്ന കാര്യമല്ല, കർത്താവിന്റെ വചനമാണ്. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ കരയുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക, അങ്ങനെ തലമുറകൾ രക്ഷപ്പെടട്ടെ. പലരും തെറ്റിപ്പോകുമ്പോൾ പിന്നെ കതിരെ പടം വെച്ചിട്ട് കാര്യമില്ലല്ലോ. മക്കൾക്ക് വേണ്ടി കരയുന്ന കർത്താവിനെ വളരെ ശ്രദ്ധേയമാണ് ഷിംശോൻ എന്ന ഒരു മല്ലൻ. അദ്ദേഹം ഒരു ജഡ്ജായിരുന്നു ഇസ്രായേലിൽ. ഷിംശോന്റെ ജനനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് മനോഹ എന്ന മലയാളം. അതിനെ കുറിച്ച് ഒരു ദൈവദൂതൻ വന്ന് മനോഹരന്റെ ഭാര്യയോട് പറഞ്ഞു. ദൂതൻ അങ്ങ് പോയി. പിന്നെ ഭാര്യ എന്ന് മനോഹരയോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു ഈ ശിശുവിനെ ജനിക്കുക. അവൾ വണ്ടിയായിരുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പൊ മനോഹ പറഞ്ഞ പ്രോമിസ് ആണ്, നിനക്കൊരു മകനെ കിട്ടും, അവരൊരു നാസിർ വ്രതക്കാരൻ പോലെ ആയിരിക്കും, നീ ആകട്ടെ വീഞ്ഞും മദ്യവും കുടിക്കരുത്. പിന്നീട് അവരുടെ പ്രാർത്ഥന അനുസരിച്ച് ആ മലാഹ തിരികെ വന്ന് രണ്ടുപേരുകളുള്ളപ്പോൾ ഇത് തന്നെ ആവർത്തിച്ചു. അതിലേറ്റവും ശ്രദ്ധേയമായത് മകൻ ജനിക്കുന്നതിന്, ഒരു വ്രതസ്ഥനായ സന്യാസിയായ ഒരു മകൻ ജനിക്കുന്നതിന് ആ അമ്മയ്ക്കാണ് നോമ്പ്. മനോഹയുടെ ഭാര്യ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, മകൻ ജനിക്കുന്നതിന് അമ്മ എന്തിനാ നോമ്പ് നോക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള ഒരു വളരെ ശ്രദ്ധേയമായ ഒരു പാസേജാണിത്. ശിംശോൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്കാണ് നോമ്പും വ്രതവും കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് അമേസിംഗ്. അപ്പൊ ഇത് തലമുറകളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് നോമ്പ്. നമ്മൾ നോമ്പ് നോക്കുമ്പോൾ ത്രൂ ജനറേഷൻസ്, അങ്ങനെയാണ് പ്രാർത്ഥന പറയുന്നത്. നോമ്പ് നോക്കുന്നതിന്റെ തലമുറ സ്വർഗത്തിലാകുന്നു പറയുന്നതിന്റെ അർത്ഥം എന്താ? നമ്മൾ തന്നെ അവർ ഹോൾ ജനറേഷൻ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിശുദ്ധിയുടെ ഒരു കേദാരമാകുന്നു നോമ്പ്. അത് ദൈവത്വത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യരെ മനുഷ്യനാക്കുന്നതും മനുഷ്യരെ ദൈവികരാക്കുന്നതിനും വേണ്ടി ആവട്ടെ. വീട്ടിൽ തനിച്ചിരിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ കേവലം ഭക്ഷണം കിട്ടിയില്ല എന്നത് മാത്രമല്ല, ബോസ് ഡെലിബറേറ്റ് ആയിട്ട് നമ്മളൊക്കെ തിന്മകളുണ്ട്. അത് കേവലം പാട്ട് പാടിയുണ്ട് പ്രസംഗിച്ചതുകൊണ്ടൊന്നും പോവുകയല്ല. നമ്മളുള്ള തിന്മകളെ വേരോടെ വീഴ്ത്തി കളയുവാൻ, ഇനി അത് വേണ്ട എന്ന് ചിന്തിക്കുവാനുള്ള ധൈര്യം കാട്ടുന്നതാണ് ധാർമ്മികമായ ധൈര്യം. അതാണ് നോമ്പ് തരുന്ന പാഠം തന്നെ. നല്ല ഉറച്ച ബോധ്യത്തോടും തീരുമാനത്തോടും ദൈവമാണെല്ലാം അവിടുന്ന് കനിയട്ടെ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള നല്ലൊരു അവസരമായി നമ്മളെ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് എന്ത് എന്ന് കണ്ടുപിടിച്ചിട്ട് നന്മ തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും നന്മ ചെയ്താൻ ആരംഭിക്കുകയും എന്നുള്ള ശിയാപ്രവചന ഒന്നാമധ്യായത്തിലെ മെസ്സേജ് തന്നെയാണ് മുപ്പത്തിനാലാം തീർത്ഥത്തിൽ വായിച്ചത്. പതിനാല് ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, ഇതല്ലേ ജീവിതത്തിന്റെ സാരം, ഇതല്ലേ നോമ്പിന്റെ സാരം. പാതി നോമ്പിൽ നാട്ടിയ കുരിശിൽ നോക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകൾ നനയട്ടെ, കണ്ണുനീരിൽ ഒഴുകട്ടെ ഒഴുകട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. ആ കുരിശിന്റെ ഹൃദയത്തിലാണ് നാട്ടിയിരിക്കുന്നത്. അതിന്റെ അത് വിട്ടൊരു വേറൊരു ജീവിതം നമുക്ക് വേണ്ട. നോമ്പും കുരിശും വിട്ട് ചിന്തിക്കാൻ നോക്കുക പോലും പറ്റിയില്ല ഒരു ജീവിതത്തെ. ലോകം എങ്ങനെയോ കീഴ്മേൽ മറിഞ്ഞാലും ദൈവവചനത്തിന് മാറ്റമില്ല. എല്ലാം മാറിയാലും ഇതിൽ അയോട്ട പോലും മാറുകയില്ല എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അത് നമുക്ക് ഒരു സാധന പാഠമായിട്ടിരിക്കട്ടെ. ഈ ബുധനാഴ്ച സംഗമം അത് കേൾക്കുന്നവർക്കെല്ലാം അല്പമൊന്ന് നിന്ന് ചിന്തിക്കുന്നതിന് ശൗലിനോട് ദർശകൻ പറഞ്ഞത് അല്പം നിൽക്കുക, ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കട്ടെ എന്ന് പറഞ്ഞ പ്രകാരം ബുധനാഴ്ച അല്പം നിന്ന് ജോലിക്കിടക്ക് ഇതൊന്ന് ശ്രദ്ധിക്കാൻ ദൈവം തരുന്ന അവസരം ദൈവ ശബ്ദമായി നമ്മൾ സ്വീകരിക്കണം. വായിച്ച വേദഭാഗം ദൈവ ശബ്ദമായി നമ്മൾ സ്വീകരിക്കണം. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്, തുടരെ സംസാരിക്കുകയാണ്. അവനോട് സംസാരിക്കുന്ന ഒരു ഹാബിറ്റ് നമുക്കുണ്ടാക്കണം. യേശു ക്രിസ്തുവിനോട് തുടർച്ചയായി പതിഞ്ഞ ശബ്ദത്തിലെങ്കിലും ഹൃദയത്തിൽ സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടാകട്ടെ. അത് ഈ നോമ്പിന്റെ നല്ല ഭാഗമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ രാജ്യത്തെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ മാതൃ രാജ്യത്തെയും അനുഗ്രഹിക്കട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതിനാൽ അനുഗ്രഹം കിട്ടട്ടെ. നമ്മുടെ ആത്മീയവും ശാരീരികവും ആരോഗ്യമെല്ലാം ദൈവം അർപ്പിച്ചു തന്ന് നമ്മൾ എന്തായി തീരണമോ ആ രീതിയിൽ നമ്മെ ആക്കി തീർക്കുന്നതിനാവട്ടെ നമ്മുടെ പ്രാർത്ഥന. കേവലം യാന്ത്രികമായിട്ട് ഇതൊന്നും ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതും ഒരു ഒരു മിനിസ്ട്രിയാണ്. ഈ മിനിസ്ട്രി മെക്കാനിക്കൽ ആകാതെ ലെറ്റ് ഇറ്റ് ഗോ ഔട്ട് ആൻഡ് ടച്ച് ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് മെനി 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 പീപ്പിൾ. ഈ മിനിസ്ട്രിയുടെ ഉദ്ദേശം ഇത് സ്ഥാപിച്ചവരുടെ ആഗ്രഹം അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അനേകം ഹൃദയങ്ങളെ ഒരേ സമയം സ്പർശിക്കുന്ന ദൈവ ശബ്ദമായി ഇത് തീരുമെങ്കിൽ, പ്രത്യേകിച്ച് ഈ നോമ്പാകുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ്. ഞങ്ങൾക്ക് മൂന്ന് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം മൂന്ന് നോമ്പ് കാലത്ത് കാരണം ആൾക്കാർ പറഞ്ഞു നോമ്പിൽ വേണം കൺവെൻഷൻ. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരിക്കും, അത് സത്യമാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് ഈ നാളുകൾ അനുഗ്രഹത്തിന്റേതാകട്ടെ. പിന്നെ നേതൃത്വം നൽകുന്ന ദൈവം എല്ലാത്തിന്റെയും കേന്ദ്ര സ്ഥാനത്ത് വി ഹാവ് ദ വേർഡ് ഓഫ് ഗോഡ്, വി ഹാവ് ദ ക്രോസ് ആൻഡ് വി ഹാവ് ദ ക്രൈസ്റ്റ്. നമുക്കെല്ലാം പ്രകാശത്തിൽ, പ്രത്യേകിച്ച് യെശയ്യാവ് അതുകൂടെ പറഞ്ഞ നിർത്തിയത് യെശയ്യാവ് 58-ാം അധ്യായം പ്രകാശത്തെ കുറിച്ച് പറയുന്ന 10-ാം വാക്യം ഐസായ 58:10 അവിടെ പറയുന്നു 9-ഉം 10-ഉം വഷളത്വം നീക്കിക്കളഞ്ഞാൽ, വിശപ്പുള്ളവർക്ക് വശനം കൊടുത്താൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. അതൊരു വലിയ പ്രോമിസാണ്. നമ്മൾ പലരും ഇരുട്ടിലാണ്, അകത്തും ഇരുട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ. മറിച്ച് ദൈവ സാന്നിധ്യം വന്നാൽ വലിയ വെളിച്ചമാണ്. അതിനെയാണ് അൺക്രിയേറ്റഡ് ലൈറ്റ് എന്ന് ഓർത്തഡോക്സ് ആത്മീയതയിൽ പറയുന്ന അതിനെ കുറിച്ചാണ്. നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും എന്ന് പറയുന്നത് നമുക്ക് സ്പഷ്ടമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ നന്മയിൽ വളർന്നാൽ ഉള്ളിൽ നല്ല വെളിച്ചമുണ്ടായിരിക്കും. നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും എന്ന് വഷളത്വം നീക്കി സഹജീവികളെ സ്നേഹിക്കാൻ അവർക്കിടെ കരുതാൻ തുടങ്ങിയാൽ നമുക്ക് വെളിച്ചമുണ്ടാകും. ആ വെളിച്ചം അന്യരിലേക്കും പ്രസരിക്കുന്നതിനിടയാകട്ടെ. ഇതിനെ കൂടെ ഇതിനെ സംബന്ധിപ്പിക്കാനായിട്ട് അതിന് പ്രേരണ തന്ന എല്ലാവരോടും ബഹുമാനപ്പെട്ട വൈദികയോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെളിയനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി. ദൈവത്തിന് സ്തുതി.
അഭിനന്ദനായ ഡോക്ടർ യാക്കോബ് മാർ ഐറേണിയസ്ത്രിവേണിയുടെ ശ്രേഷ്ഠമായ സന്ദേശം നമ്മളൊക്കെ കേട്ടു കഴിഞ്ഞു. നിശബ്ദമായി ഒഴുകിയെത്തുന്ന ഒരു അരുവി അത് പോകുന്നിടത്തേക്ക് ഒഴുകുന്നതോടൊപ്പം ചുറ്റുപാടുമുള്ള സകല ജീവജാലങ്ങളെയും അതിനാവശ്യമായ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അനുഗ്രഹം വിതയ്ക്കുന്നത് പോലെ ശാന്തമായ സ്വരത്തിൽ പക്വമായ കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തെയും സഭയിലെ അടിസ്ഥാനമായ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അഭിനന്ദനായ തിരുമേനി വളരെ ഭംഗിയായി. ഇതൊരു വലിയ സംഘത്തോടല്ല അദ്ദേഹം സംസാരിച്ചത്, ഓരോ വ്യക്തിയുടെയും ഹൃദയത്തോടെ സംസാരിച്ചത്. പലപ്പോഴും വലിയ ഓഡിയൻസിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോഴാണ് പ്രസംഗകർക്ക് സന്തോഷം, സംഘാടകർക്കും സന്തോഷം. പക്ഷെ തിരുമേനി ഏകനായി ഒരു സ്ഥലത്തിരുന്ന് ഒരു വലിയ ജനാവലിയോട് സംസാരിക്കുകയാണ്. പക്ഷെ സംസാരം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്കാണ് സംസാരിച്ചത്. അദ്ദേഹം തന്റെ പൗരോഹിത്യ മഹാപുരോഹിത വൃത്തിയിൽ ഇടയപരിപാലനത്തിൽ 25 വർഷം പിന്നിടുന്ന ഈ ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം നാട്ടിൽ വെച്ച് ഏറ്റവും ഭംഗിയായി ഈ കാര്യങ്ങൾ ക്രമീകരിച്ച് അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട വെളിച്ചം, പ്രകാശം മറ്റുള്ളവർക്ക് നൽകിയതിന്റെ വഴികൾ വിശ്വാസ സമൂഹം നെഞ്ചോട് ചേർത്ത് ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിച്ച ദിവസങ്ങൾ കൂടിയാണ്. അതിൽ ഒരു അഹംഭാവമോ അഹങ്കാരമോ വാക്കിലോ പ്രവൃത്തിയിലോ കാണിക്കാതെ ആളുകളിൽ ഒരുവനായി ക്രിസ്തു തന്റെ രക്ഷാകരമായ ദൗത്യം ചെയ്തതും ഇതുപോലെ തന്നെയാണ്. സംഘാടന പാഠവുമുണ്ട്, അറിവുണ്ട്, ദൈവജ്ഞാനമുണ്ട്, പക്ഷേ മനുഷ്യരുടെ ഇടയിലായിരുന്നു എപ്പോഴും പ്രവർത്തനം. അപ്രകാരം ഇന്ന് നമുക്ക് നൽകിത്തന്ന സന്ദേശത്തെ ഞാൻ അല്പം കൂടി വിശദീകരിക്കാനല്ല ഇഷ്ടപ്പെടുന്നത്, വിശദീകരിച്ചാൽ അത് കുറവായി തീരുമെന്ന് എനിക്കറിയാം. കുരിശിന്റെ മഹാത്മ്യം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുവാൻ പകുതി നോമ്പിൽ ഉയർത്തപ്പെട്ട നോർത്തോയിൽ ഗോകുൽത്തായിൽ വച്ചിരിക്കുന്ന കുരിശിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉയരണമെന്നും ഓരോ മനുഷ്യനും കുരിശ് വരയ്ക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ജീവിതത്തെ അവന്റെ ശരീരത്തെ ആശീർവദിക്കുക കൂടി ചെയ്യുകയാണെന്ന് തിരുമേനി ഓർമ്മപ്പെടുത്തിയത് നമുക്കൊക്കെ തുടർന്നുള്ള കുരിശു വരകളിൽ അനുഗ്രഹം പകരുന്നതായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുമേനി ഓർമ്മിപ്പിച്ച മറ്റൊരു കാര്യം, അധരം കൊണ്ടൊരു പ്രാർത്ഥന ചൊല്ലുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് ഹൃദയം കൂടി അതിൽ പങ്കെടുത്ത് ആ പ്രാർത്ഥനയിൽ സമ്മേളിക്കുക. നമ്മുടെ ശുശ്രൂഷകളിലും കൂതാശകളിലും ഒക്കെ സമ്മേളിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധേയമായൊരു സ്ഥാനം നൽകിയാൽ അല്പം ശ്രദ്ധയോടൊക്കെ നിൽക്കും. പക്ഷെ അതല്ല, ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയും അവന്റെ ഹൃദയം കൊണ്ട് ഈ പ്രാർത്ഥനയിൽ സമ്മേളിക്കേണ്ടതിന്റെ പൊരുൾ തിരുമേനി വളരെ ഭംഗിയായി നമ്മുടെ മനസ്സിലേക്ക് എഴുതി ചേർത്തു. നോമ്പുകാലം കേവലം ഒരു കാലഘട്ടം മാത്രമല്ല, അത് തലമുറകൾക്ക് അനുഗ്രഹം വിതയ്ക്കുന്ന പുണ്യദിനങ്ങൾ കൂടിയാണെന്ന് തിരുമേനി പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് വളരെ ഭംഗിയായ ചില കാര്യങ്ങൾ അടർത്തിയെടുത്ത് നമ്മളോട് സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ തിരുമേനി പ്രസ്താവിക്കുവാൻ ഇഷ്ടപ്പെട്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 58ഉം 59ഉം വാക്യങ്ങളെ ആസ്പദമാക്കിയായിരുന്നു. അതിൽ ശ്രദ്ധേയമായൊരു കാര്യം, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കരുത്. അപ്പോ ആക്കുന്നത് പ്രാർത്ഥനയ്ക്ക് നിരാശയുടെ ഫലം ലഭിച്ചവർക്കൊക്കെ ഉള്ളൊരു സന്ദേശമാണ്. എന്താണതിന്റെ കാരണം? പ്രാർത്ഥനയുടെ ഇമ്പമോ പ്രാർത്ഥനയിലെ ആൾബലമോ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരുക്കുന്ന കാര്യങ്ങളെക്കാൾ ഉപരിയാണ്. നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ മുഖം തിരിക്കുമെന്നുള്ള ചിന്തയും, എന്നാൽ അതിനെ മറികടന്ന് ദൈവസന്നിധിയിൽ എത്തപ്പെട്ടാൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. ഈ ചിന്തകളെ കൊണ്ട് വളരെ ശ്രദ്ധേയമായി ഇന്നത്തെ ദിവസം അനുഗ്രഹീതമായിരിക്കുകയാണ്. തിരുമേനിയുടെ തിരക്കിട്ട ദിവസങ്ങളിൽ ഈ ബുധനാഴ്ച നടത്തപ്പെടുന്ന സൂബോറോ പ്രാർത്ഥനാ സംഗമത്തിൽ ഏറെ ശ്രേഷ്ഠവും ഒരിക്കലും മാറ്റുകുറയാത്തതുമായ ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തെ ഞങ്ങൾക്കായി ഒരുക്കി തന്ന മഹാപരോഹിത്യ ദൗത്യത്തിൽ 25 സംവത്സരം പിന്നിടുന്ന തിരുമനസ്സിന് എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ ആശംസകളായി അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വിനയപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളൊക്കെ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണെന്ന് ഞങ്ങൾ സംഘമായി തിരുമേനിയോട് പറഞ്ഞുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും ബലഹീനരായ ഞങ്ങളെയൊക്കെ തിരുമേനിയുടെ പ്രാർത്ഥനയിൽ നിശ്ചയമായും ഓർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ. ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം. നമ്മുടെ നോമ്പിലെ നമസ്കാരത്തിലെ മധ്യാഹ്ന പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന കൃപയെ പതിവിൻ പടി ഞങ്ങൾക്കൊപ്പം യാചിക്കാം എന്ന ഗീതം ഇപ്പോൾ ആലപിക്കും. പാട്ട് ആ പുസ്തകത്തിലെ 109 പേജ് 109 ആ പാട്ടിന് ശേഷം രോഗികളുടെ പേര് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ പ്രസ്താവിക്കും. അതോടൊപ്പം മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുകയും ചെയ്യും. കൃപയെ പതിവിൻ പടി ഞങ്ങൾക്കൊപ്പം
അതോടൊപ്പം തന്നെ നമുക്കറിയാം അടുത്ത നാളെ മറ്റന്നാളിലുമായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മദ്രാസിനത്തിന്റെ മദ്രാസിന് അസംബ്ലി മീറ്റിംഗ് നടക്കുകയാണ്. വൈദികരും അതുപോലെ തന്നെ ആ കൗൺസിൽ നിർദ്ദേശം കടന്നു വരുന്നു. ആ മദ്രാസിനെ യോഗമൊക്കെ അനുഗ്രഹമായി തീരാനായിട്ട് നമുക്ക് ഓർക്കാം. പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്, ഏറ്റവും വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ സ്വസ്ഥതയ്ക്കും പ്രത്യാശയ്ക്കുമായിട്ട് നമുക്ക് ഈ സമയത്ത് നമ്മുടെ ശിരസുകളെ സമർപ്പിക്കാം. അപ്പൊ ഇന്ന് തിരുമനസിന്റെ അനുവാദത്തോടും തിരുമനസിന്റെ കൈമുട്ടിയും വെളുപ്പുമാർപ്പെട്ട ഈ ചക്കച്ചൻ മധ്യസഭാർത്ഥരേക്ക് നിർത്തുന്നതായിരിക്കും.
ബാറക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ശ്രേഷ്ഠമായ വചനത്തിന്റെ അനുഗ്രഹീതമായ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വീണ്ടും പതിപ്പിക്കുവാൻ ഒരു മഹാപുരോഹിതന്റെ ദിവ്യമായ ശബ്ദത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട സന്തോഷം ഈ പ്രഭാതത്തെ അനുഗ്രഹപ്രദമാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയെയും ഡാക്കന്മാരെയും വൈദികരെയും ചെമ്മാശന്മാരെയും സഭയിലെ വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ജനങ്ങളെയും പ്രത്യേകിച്ച് ഈ സൂബോറോ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ കനിവിന് വേണ്ടി ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭദ്രാസനത്തെ നേതൃത്വം നൽകിയ പിതാക്കന്മാരെയും ഇപ്പോൾ നേതൃത്വം നൽകുന്ന മഹാപുരോഹിതനെയും വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് നാളെയും നാളെ കഴിഞ്ഞുമൊക്കെ നടത്തപ്പെടുന്ന ഞങ്ങളുടെ ഭദ്രാസന കൂട്ടായ്മയിൽ വളരെ ഭംഗിയായും അനുഗ്രഹപ്രദമായത് പൂർത്തീകരിപ്പാനും മുട്ടിപ്പായി നിന്നോട് അപേക്ഷിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന ധ്യാനയോഗങ്ങളും കൺവെൻഷനുകളും അനുഗ്രഹപ്രദമായിരിക്കാനൊക്കെ വണ്ണം ദൈവം എല്ലാവരെയും ഒരുക്കണമെന്നും അപേക്ഷിക്കുന്നു. കുരിശിന്റെ മാഹാത്മ്യം ഞങ്ങൾ പലപ്പോഴും ചെയ്യുന്നുണ്ടായെങ്കിലും അത് ഹൃദയത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലായി ഞങ്ങൾക്കിന്ന് പ്രഭാതത്തിൽ നൽകപ്പെട്ടതോർത്തും അതരത്തെക്കാൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രതിഫലം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾക്ക് വീണ്ടും പഠിക്കുവാനും തലമുറകൾക്ക് നോമ്പുകാലത്തിന്റെ പ്രസക്തി എത്രമാത്രം അനുഗ്രഹപ്രദമാണെന്ന് ഞങ്ങളെ വീണ്ടും ചിന്തിപ്പിക്കുവാനും ദൈവത്തോടുള്ള ബന്ധം പൂർണ്ണമാകണമെങ്കിൽ അകൃത്യത്തിൽ നിന്ന് മാറി ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും സ്വർഗീയമായ ശബ്ദത്താൽ ദൈവത്തിന്റെ വചനങ്ങളും ദൈവകൃപകളും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഈ വർഷം ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ കാതുകളിലും ഇന്ദ്രിയങ്ങൾക്കും ബലം നൽകുവാൻ ഞങ്ങളെ കേൾപ്പിച്ചതോർത്തും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമെന്ന് നിയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ട മഹാപുരോഹിതൻ അങ്ങയുടെ ശ്രേഷ്ഠദാസനും ഞങ്ങൾക്കൊക്കെ മഹാപുരോഹിതനുമായി ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അഭിമന തിരുമേനിയുടെ ജനന സമയം മുതൽ ഇന്നു വരെയും വ്യാപരിച്ച ദൈവകൃപയെ, പ്രത്യേകിച്ച് മഹാപുരോഹിത ശുശ്രൂഷയിൽ ദൈവം നടത്തിയ വഴികളെയും സന്തോഷത്തോടെ ഓർക്കുകയും തുടർന്നും ഇടയ പരിപാലനത്തിൽ ദൈവത്തിന്റെ സ്നേഹം കാരുണ്യം കൃപയും ഒക്കെ പകർന്നു നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതം വളരെ സംവത്സരങ്ങൾ ദൈവത്തിന്റെ കൃപയായി ലഭിക്കപ്പെടുവാനും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ വർഷം ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളിലൊക്കെ പങ്കാളിത്തം ഏറ്റെടുക്കുവാനും നേതൃത്വം നൽകുവാനും ദൈവം കൊടുത്ത നിയോഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുടുംബ ജീവിതത്തെയും പ്രത്യേകിച്ച് തലമുറകളായി ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെയും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ തീരുമാനങ്ങൾ അവരുടെ യാത്രകൾ ഊണിലും ഉറക്കത്തിലും ദൈവം അവരോട് പ്രവർത്തന മേഖലകളിലൊക്കെ ഉണ്ടായിരിക്കണമെന്നുള്ള അപേക്ഷയും ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രദേശത്തേക്ക് വരുവാൻ ഇടയായ എല്ലാ ജീവിതവും ഭാഗ്യം ചെയ്ത ജീവിതങ്ങളാണെങ്കിൽ തന്നെയും ആ ഭാഗ്യാവസ്ഥയെ തലമുറകളിലേക്ക് നൽകുമ്പോഴാണല്ലോ ആ ഭാഗ്യം പൂർണ്ണമാകുന്നത്. അതിൽ കുറവ് വരാതെ ഇരുപ്പാൻ എല്ലാ മാതാപിതാക്കളെയും ദൈവം തമ്പുരാൻ കൃപ കൊണ്ട് നിറയ്ക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ രോഗികളായി അനേകർക്ക് വേണ്ടി കാലഘട്ടങ്ങളായി പ്രാർത്ഥിക്കുന്നു. ഏറെ പേർക്കും ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ നിന്നുള്ള കൃപ പൂർണ്ണമായി ലഭിച്ച് അവർ സൗഖ്യത്തിന്റെ നന്മയിലേക്ക് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലരെങ്കിലും ദൈവസന്നിധിയിലേക്ക് വിട്ടുപിരിഞ്ഞുവെങ്കിലും കർത്താവെ, അവരുടെ ജീവിതം മൂലം ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള പ്രകാശത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഇന്നും രോഗികളായി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് നാലാൾ ചേർന്ന് കട്ടിലോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം സഹായിച്ച ആ വ്യക്തികളെ പോലെ ഞങ്ങളും ഏറെ പ്രതീക്ഷയോടുകൂടി അങ്ങയുടെ മുൻപിൽ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് തന്നെ കർത്താവെ നിന്റെ സാന്നിധ്യത്തിനും നിന്റെ സ്പർശനത്തിനു വേണ്ടി സമർപ്പിക്കുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്നുള്ള ഇമ്പകരമായ ശബ്ദം അവർക്ക് കേൾക്കുവാനിടയായതുപോലെ ദൈവം നമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കൃപകൾ ഞങ്ങളെക്കാൾ ഇരട്ടിയായി നിന്റെ മക്കൾക്ക് കൊടുത്തവരുടെ രോഗത്തെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ. അവരോടൊപ്പമായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം നമ്പുരാന്റെ കരുണയും കൃപയും ധൈര്യവും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. ബലിപീഠങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് ദൈവം നമ്പുരാന്റെ കൃപ ധാരാളമായി ലഭിക്കണമേ. ആ ബലിപീഠത്തെ നോക്കി പ്രാർത്ഥിപ്പാൻ കടന്നു വരുന്നവരെ ദൈവം വാഴ്ത്തണമേ. വിശുദ്ധ കുംഭസാരത്തിന്റെ അനുഗ്രഹം പങ്കുവെക്കുവാൻ ശ്രദ്ധയോടും താല്പര്യത്തോടും മുഖപ്രസന്നതയോടും കൂടി കടന്നു വന്ന് ആ ശുശ്രൂഷയിലൂടെ ലഭിക്കേണ്ടുന്ന കൃപകളൊക്കെ പ്രാപിപ്പാൻ എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ദൈവം നമ്പുരാൻ ഒരുക്കുകയും ചെയ്യണമേ. സമൂഹവും രാജ്യവുമൊക്കെ ശ്രദ്ധേയമായ പല ബലഹീനതകളിലും അകപ്പെടുമ്പോഴും കർത്താവെ ഞങ്ങളെ അവിടുത്തെ കൃപ കൊണ്ട് നിറച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സംഘമായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭകൽക്കാലം ധന്യമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുവാൻ ഞങ്ങൾക്ക് എല്ലാ സാധ്യതകളും ദൈവം നമ്പുരാൻ നൽകുകയും നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും എന്ന് ഞങ്ങളെ തിരുവചനത്തിലൂടെ പഠിപ്പിച്ച ദൈവം ഞങ്ങളെ പ്രകാശത്തിന്റെ വക്താക്കളായി വിളക്കുമരങ്ങളായി മാറ്റി മറ്റുള്ളവർക്ക് പ്രകാശിക്കുന്നവരാക്കി തീർക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
പറയ്ക്കുമോ കർത്താവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധ ആവാസവും നാം എല്ലാവരുടെ കൂടിയും നാം ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടെയും പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് അറിയുന്ന മെട്രോപൊലിസ് തിരുവനന്തപുരത്തോടുകൂടിയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലും യാത്രയിലും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യമാർന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു വചനം പറഞ്ഞ നമ്മളെ ധന്യമാക്കി അഭിനന്ദ തിരുവനന്തപുരത്തോടെ ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. തുടർന്നും തിരുവനന്തപുരത്തുകൊണ്ട് ഈ അമേരിക്കയിൽ എണ്ണമുള്ളവർക്കെയും ഈ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ഒരു വലിയ സാന്നിധ്യമായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹം അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച എല്ലാ വൈദികരും, പ്രത്യേകിച്ച് മാമരച്ചൻ, ഡോക്ടർ വി സി കരുമേച്ചൻ, ശ്രീ ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയോട് സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട ജോളി ആന്റി, അതോടൊപ്പം തന്നെ ഇതിന്റെ അത്യുച്ച മുതലുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായോ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.